വിക്ടോറിയയിലെ കൗൺസിൽ തിരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസങ്ങളിലാണ് നമ്മൾ. കുടിയേറ്റ സമൂഹങ്ങളിൽ നിന്ന് നിരവധി സ്ഥാനാർത്ഥികൾ ഈ വർഷവും മത്സരിക്കുന്നുണ്ട്. ഇന്ത്യൻ സമൂഹത്തിൽ നിന്നുള്ള നിരവധി പേരിൽ ചില മലയാളികളും സ്ഥാനാർത്ഥികളായുണ്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കോവിഡിന്റെ ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ്. ഇതേക്കുറിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മലയാളികളായ രണ്ട് സ്ഥാനാർത്ഥികളോട് സംസാരിക്കുകയാണ് SBS മലയാളം. ഫ്രാങ്ക്സ്റ്റൺ സിറ്റി കൗൺസിലിലെ നോർത്ത് ഈസ്റ്റ് വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ വർഷം മത്സരിച്ച പ്രസാദ് ഫിലിപ്പ് ഈ വർഷവും മത്സര രംഗത്തുണ്ട്. കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് ജനങ്ങളുടെ പ്രതികരണം അറിയുന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ കോവിഡിന്റെ ഈ സാഹചര്യത്തിൽ അതിന് കഴിയാത്തത് തിരിച്ചടിയാണെന്ന് അദ്ദേഹം പറയുന്നു.
കൗൺസിൽ എലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് എലക്ഷൻ അല്ലെങ്കിൽ ഫെഡറൽ എലക്ഷനിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു ക്യാമ്പയിൻ രീതി എന്ന് പറയുന്നത് ഇതൊരു പൊളിറ്റിക്കൽ ഡ്രിവൺ ക്യാമ്പയിൻ അല്ല. കൗൺസിൽ എലക്ഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും അതൊരു ആ ഒരു വ്യക്തിക്ക് കമ്മ്യൂണിറ്റിക്കിൽ എന്ത് ഇമ്പാക്റ്റ് വരാനാണ് ഉദ്ദേശിക്കുന്നത്, അതിനകത്തൊരു ഇൻഡിവിജ്വൽ ഒരു ഫാക്ടർ ഒരുപാടുണ്ട്. ആ വ്യക്തി എന്താണ് ആ സമൂഹത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ വ്യക്തിയുടെ കാഴ്ചപ്പാടിൽ ആ സമൂഹം അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റി എങ്ങനെയായിരിക്കണം, അതിലേക്ക് എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരണം, എന്തെല്ലാം പോരായ്മകൾ അവിടെയുണ്ട്. അപ്പം ഒരു വ്യക്തി കേന്ദ്രീകൃതമായ ഒരു ക്യാമ്പയിനാണ് ഒരു പരിധിവരെ കൗൺസിൽ എലക്ഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ കൂടുതലും കൗൺസിൽ എലക്ഷനിൽ വേണ്ടതും നമുക്ക് വ്യക്തിബന്ധങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള പബ്ലിക് ഇൻട്രാക്ഷൻ, ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ, അങ്ങനെയുള്ള ഫാക്ടേഴ്സാണ് സാധാരണ ഒരു കൗൺസിൽ എലക്ഷനിൽ വേണ്ടിയിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കോവിഡ് റെസ്ട്രിക്ഷൻസ് കാരണം നമുക്കാരെയും വ്യക്തിപരമായി പോയി കാണുവാനോ അതുപോലെ തന്നെ ഷോപ്പിംഗ് സെൻറ്ററുകൾ അല്ലെങ്കിൽ പബ്ലിക് പ്ലേസസുകൾ മീറ്റിങ്ങുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ക്യാമ്പയിൻ ചെയ്യാനോ നമുക്ക് പറ്റാത്തൊരു സ്ഥിതി വിശേഷം ആയതുകൊണ്ട് അത് ഒരു പരിധിവരെ നമ്മുടെ ഒരു ക്യാമ്പയിൻ്റെ ആ ഒരു സ്ട്രെങ്തിനെ ഒരു പരിധിവരെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം.
കോവിഡിന്റെ ഈ പ്രത്യേക സാഹചര്യത്തിൽ പൊതുജനത്തെ നേരിട്ട് കാണാൻ കഴിയാത്ത കാര്യം തന്നെയാണ് ബേസൈഡ് സിറ്റി കൗൺസിലിലെ ഐവിസിൻ വാർഡിൽ മത്സരിക്കുന്ന കണ്ണൻ നായരും ചൂണ്ടിക്കാട്ടുന്നത്.
ഞാൻ ഇവിടുത്തെ ബേസൈഡ് കൗൺസിലിന്റെ ഐവിസിൻ വാർഡിന് വേണ്ടിയാണ് നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. മെജോറിറ്റി ആയിട്ടുള്ള നമുക്ക് ഇൻഡിപെൻഡന്റ് ആൾക്കാരെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ അതിന്റെ വർക്ക് അറൌണ്ട് എന്ന് ഉദ്ദേശിച്ചതും ചെയ്തതും കുറെ ഇമെയിൽസ് ആയിരുന്നു. എനിക്ക് എല്ലാ ദിവസവും ഒരു 4-5 ഇമെയിൽസ് വരാറുണ്ട്. ഓരോ ഇൻഡിപെൻഡന്റ് പാർട്ടീസും ഗ്രൂപ്പും ജൂലിയൻ അസാഞ്ചിനെ റിലീസ് ചെയ്യുന്ന ടീംസ്, റെഫ്യൂജി സ്റ്റാറ്റസിനുള്ള ടീംസ്, ഇവർക്ക് എല്ലാവർക്കും ഞാൻ ഇമെയിൽ അയക്കുന്നത് LGBTIQ കമ്മ്യൂണിറ്റിക്കൊക്കെ എന്റെ പൊസിഷൻ എന്താണ്, എന്റെ സ്റ്റാൻസ് എന്താണ്. ഇത്രയും ഇൻട്രസ്റ്റ് തന്നെ അവർ കാണിക്കുന്ന എന്റെ കാൻഡിഡേറ്റ്സിനോട് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അവരോടൊക്കെ ഇന്ററാക്ട് ചെയ്യുന്ന അവരുടെ റെപ്രസെന്റേറ്റീവ്സിനും എല്ലാം ഇന്ററാക്ഷൻ ഇമെയിൽ വഴിയാണ് ചെയ്യുന്നത്.
സോഷ്യൽ മീഡിയയിൽ വിവിധ ഗ്രൂപ്പുകളിൽ സജീവമായി നിലപാടുകൾ അറിയിച്ചാണ് സ്ഥാനാർത്ഥികൾ പ്രചാരണം നടത്തുന്നത്. എന്നാൽ പലപ്പോഴും സോഷ്യൽ മീഡിയയിലെ പ്രചാരണം ഒരു വൺ വേ ട്രാഫിക് പോലെയാണെന്ന് പ്രസാദ് ചൂണ്ടിക്കാട്ടുന്നു.
പബ്ലിക് സ്പേസിൽ നമ്മളൊരു വോട്ടറുമായിട്ട് നേരിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ റെസ്പോൺസ്, നമുക്ക് അവരുമായിട്ട് ശരിക്കും ഇന്ററാക്ട് ചെയ്യാൻ പറ്റും, മനസ്സിലായി. അതൊരു സോഷ്യൽ മീഡിയ വഴി ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ കൂടുതലും നമ്മുടെ കാര്യങ്ങൾ നമ്മളങ്ങോട്ട് പുഷ് ചെയ്ത് വിടുകയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിനുവേണ്ടി ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു എന്ന് പറയാം. അതേസമയം അവരുടെ ഒരു റെസ്പോൺസ് നമുക്ക് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കൂടെ റെസ്പോണ്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ പോസ്റ്റുകൾ എല്ലാവരും കാണണമെന്ന് നിർബന്ധമില്ല. അതേസമയം നമ്മളൊരു പബ്ലിക് സ്പേസിൽ, ഉദാഹരണത്തിന് നമ്മളൊരു ഒരു ഷോപ്പിംഗ് സെൻറ്ററിലോ അതുപോലെയുള്ള ഒരു മീറ്റിങ്ങുകളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പബ്ലിക് സ്പേസുകളിൽ നമ്മൾ പോയി ഡയറക്റ്റ്ലി ഒരു വോട്ടറുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്നുണ്ടേ നമുക്ക് ഏകദേശം നമ്മുടെ ഒരു പൾസ് അറിയാൻ പറ്റും.
അതേസമയം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ടുള്ള പലരിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരാൻ ഇത് അവസരമൊരുക്കുന്നുവെന്നും ഇവർ പറയുന്നു. മറ്റു ചിലരിലേക്ക് ഇത് എത്തണമെന്നുമില്ല.
ഞങ്ങളുടെ ക്യാമ്പയിൻ ഇപ്രാവശ്യം എന്റെ ഒരു ക്യാമ്പയിൻ മാനേജറുണ്ട്, ഞങ്ങൾക്കൊരു ടീമും ഉണ്ട്. അവരെല്ലാവരും ഭയങ്കര ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് കംപ്ലീറ്റ്ലി ഓൺലൈൻ അപ്രോച്ച് ആണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഒന്നോ രണ്ടോ പോസ്റ്ററും ഒക്കെ ഉണ്ടെന്നല്ലാണ്ട് മിക്കവാറും പ്രെഡിമച്ച് 100% ഞാൻ പറയാം അത് ഓൺലൈൻ ആയിട്ട് ക്യാമ്പയിൻ ആണ്. ഫേസ്ബുക്ക് ആണ് നമ്മുടെ പ്രധാനമായിട്ട് യൂസ്. കാരണം ഞങ്ങൾ നോക്കിയപ്പം യൂസ് ചെയ്യുന്ന ഈ ഡെമോഗ്രാഫിക്സിൽ ഞങ്ങളുടെ, അതായത് ബേസൈഡ് പർട്ടിക്കുലർലി 100% 99% ആംഗ്ലോ സാക്സൺ ആണ്, അതായത് സ്കോട്ടിഷും ഇംഗ്ലീഷും ഹെറിറ്റേജ് ഉള്ള ആൾക്കാരാണ്. 1% ഉള്ളൂ അതിനകത്ത് നിന്ന് ഇറ്റാലിയൻ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ളത്. അത് ഇത്രയും കുറവായിട്ട് അവർ യൂസ് ചെയ്യുന്ന മീഡിയംസ് ഞങ്ങൾ അസസ്സും അനലൈസും ചെയ്തപ്പം എല്ലാം ഫേസ്ബുക്കും പിന്നെ കുറെ ഒക്കെ ഇൻഡിപെൻഡന്റ് ഓൺലൈനും കുറെ ഗൂഗിൾ ആഡ്സും അങ്ങനെയാണ് ഞങ്ങൾ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. അതിന്റെ റിസൾട്ട് നമുക്ക് അറിയാം എങ്ങനെയാണ് വ്യത്യാസം. ഭയങ്കര പക്ഷേ വളരെ വ്യത്യാസമുണ്ടായിരുന്നു. ഇത് ചെയ്യുന്ന ഞങ്ങൾ യൂസ് ചെയ്ത ഈ ക്യാമ്പയിൻ ടീമിൽ തന്നെ ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേരും ഉണ്ടായിരുന്നു, കുറെ സ്വിൻബേൺ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻസ്, മീഡിയ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സ്റ്റുഡൻസ്, അവരൊക്കെ ഭയങ്കര എൻതൂസിയാസ്റ്റിക് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്യുന്ന ഇഷ്യൂ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇഷ്യൂവും ഇത്രയും വലിയ വ്യത്യാസം വരുത്താനുള്ള സാധ്യതയുള്ള ഇഷ്യൂ ആയതുകൊണ്ട് അവരുടെ എല്ലാവരുടെയും അൺഡിവൈഡഡ് അറ്റൻഷനും സപ്പോർട്ടും ഉണ്ടായിരുന്നു. അതല്ലാണ്ടും അതില്ലായിരുന്നെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നില്ല. ആ യൂത്തിന്റെ ഹെൽപ്പും സപ്പോർട്ടും നോളജും കൊണ്ട് ഈ ക്യാമ്പയിനെ കുറച്ചും കൂടെ ഒരു മുമ്പോട്ട് പോകാനുള്ള അവസരം ഉണ്ടായിരുന്നു.
പൊതുജനത്തെ നേരിട്ട് കാണുവാനുള്ള അവസരം ഇല്ലാത്ത സാഹചര്യത്തിൽ വിവിധ ഓൺലൈൻ പരിപാടികൾ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ സജീവമായ കാര്യമാണ് പ്രസാദ് ഫിലിപ്പ് ചൂണ്ടിക്കാട്ടുന്നത്.
സ്വാഭാവികമായിട്ടും എല്ലാ ക്യാമ്പയിനുകളിലും നമ്മൾ ചെയ്യുന്ന പോലെ പ്രിന്റഡ് മെറ്റീരിയൽസ് എല്ലാവർക്കും എത്തിക്കുക, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുള്ള ഗ്രൂപ്പുകളുണ്ട്, ഫ്രാങ്ക്സ്റ്റൺ കമ്മ്യൂണിറ്റി കണക്ട്, അതുപോലെ തന്നെ കാരം ഡൗൺസ് ലോക്കൽസ്, അതുപോലെ കുറച്ച് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്ന് രണ്ട് ഗ്രൂപ്പുകളുമായിട്ട് നമ്മൾ സൂം മീറ്റിംഗ് പോലെ ഒരു ഇൻ്റർവ്യൂ ലൈവായിട്ട് നമ്മൾ കൊടുത്തിരുന്നു. അപ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളുമായിട്ടും അവർ ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസങ്ങളിൽ ഓരോ കാൻഡിഡേറ്റുമായിട്ടുള്ള ഇൻ്റർവ്യൂസ് അവർ കൊടുത്തിരുന്നു. പൊതുജനങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ലൈവ് ഇൻ്റർവ്യൂസ് ആയിട്ടും അതുപോലെ തന്നെ ഇങ്ങനത്തെ റിട്ടൺ പോസ്റ്റഡ് മെറ്റീരിയൽസ് ആയിട്ടും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും അവർ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതെ,
പൊതുസമൂഹം നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാര മാർഗങ്ങളുമായാണ് മത്സരരംഗത്തുള്ള സ്ഥാനാർത്ഥികൾ. മാനസികാരോഗ്യ സംരക്ഷണത്തിന് പ്രത്യേക പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രചാരണമാണ് താൻ നടത്തുന്നതെന്ന് കണ്ണൻ നായർ പറയുന്നു.
നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒത്തിരി പ്രൊഡക്ടിവിറ്റി ലോസും മനുഷ്യന്റെ സ്നേഹം മനുഷ്യ ബന്ധങ്ങളിലുള്ള വ്യത്യാസങ്ങളും എല്ലാം മെന്റൽ ഹെൽത്തുമായിട്ട് ലിങ്ക്ഡാണ്. കൂടുതലും കൂടുതലും റിസർച്ചിന്റെ വരുന്നതിന്റെ അനുസരിച്ച് ഞങ്ങൾ കാണുന്നതെന്ന് വെച്ചാൽ മനുഷ്യന്റെ ഇൻട്രാക്ഷൻസിനും നമ്മുടെ ബെനിഫിറ്റ്സും എല്ലാം മെന്റൽ ഹെൽത്ത് ആയിട്ടാണ് കൺസേൺഡ് ആയിട്ടുള്ള അതിന്റെ റിസൾട്ട്സ് ഒക്കെ വരുന്നത്. എനിക്ക് വരാൻ കാരണം എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസും ഉണ്ട്. എന്റെ ഫാമിലിയിൽ എനിക്ക് മെന്റൽ ഹെൽത്ത്, എന്റെ ഒരു അനിയന് ഇച്ചിരി മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതായത് ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ടുള്ള പരിതസ്ഥിതി വരുമ്പം അതിനായിട്ടുള്ള അത് നമ്മൾ എങ്ങനെയാണ് അതിനു വേണ്ടി റിയാക്ട് ചെയ്യുന്നത്, അതാണ് അതെന്റെ റിയൽ ടെസ്റ്റ്. അപ്പൊ ഞാൻ അങ്ങനെ വന്നുകൊണ്ട് ഞാൻ കുറെ ലൈഫ് ലൈനിന് വോളണ്ടിയർ ചെയ്യുമായിരുന്നു. അപ്പം അതിന്റെ സപ്പോർട്ട് സിസ്റ്റം ക്രൈസിസ് സപ്പോർട്ട് വോളണ്ടിയർ ചെയ്യുമായിരുന്നു. അപ്പം ആൾക്കാർ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഞങ്ങളെ ഫോണിൽ കൂടെ വിളിക്കും. അപ്പൊ ഞങ്ങൾ അവർക്ക് ആ ക്രൈസിസിൽ കൂടെ നമ്മൾ അവരെ മാറ്റിക്കൊടുക്കും. മിക്കവാറും വിളിക്കുന്ന ആൾക്കാർക്ക് അവരടുത്ത് സംസാരിക്കുമ്പോൾ കേൾക്കാനുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ അവർക്ക് വേറെ ആൾക്കാർ സംസാരിക്കാനുള്ള ആൾക്കാരില്ല. അവരുടെ ആകെപ്പാടുള്ള സോൾ ഹെൽപ്പ് ഈ ലൈഫ് ലൈനിലുള്ള സർവീസസ് ആണ്. കാരണം അവർക്ക് ഫ്രണ്ട്സ് ഇല്ല, അവരുടെ ഫാമിലിയിലുള്ള ബെനിഫിറ്റ്സ് ഇല്ല, പിന്നെ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവർ വന്നു കഴിയുമ്പോഴത്തേക്കും അവർക്ക് അതിന്റെ പൈസ ഇല്ലായിരിക്കും, സോഷ്യൽ സപ്പോർട്ട് ആക്സസ് ചെയ്യാനുള്ള മീൻസ് ഇല്ല. ഇങ്ങനൊക്കെ വരുമ്പോഴത്തേക്കും ഇവർക്ക് ആകെപ്പാടെ ഒരു സപ്പോർട്ട് ലൈഫ് ലൈനാണ്. പക്ഷെ അവർക്ക് ആ ലൈഫ് ലൈൻ, ആ സപ്പോർട്ട്, ആ ഫോണിൽ കൂടെ ആ സമയത്തുള്ള സപ്പോർട്ട് അല്ലാണ്ട് പിന്നെ ആ ഫോൺ വെച്ച് കഴിയുമ്പോഴത്തേക്കും വേറെ ആർക്കും ആ സപ്പോർട്ട് സിസ്റ്റം ഇല്ല. ആ സപ്പോർട്ട് സിസ്റ്റം ഞങ്ങൾക്ക് തിരിച്ചു കൊണ്ടുനടക്കണം. അവരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വരുത്തണമെങ്കിൽ ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് അപ്രോച്ച് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഇതിനുവേണ്ടി ഈ ഇലക്ഷനിൽ നിൽക്കുന്നത് തന്നെ. കാരണം നമുക്കൊരു കമ്മ്യൂണിറ്റി ബേസ്ഡ് സിസ്റ്റം, ഓൾ ഇത്രയും ഔട്ട്റീച്ച് പ്രോഗ്രാംസും, ഇത്രയും ഒരു വെൽത്തി കൺട്രി ആയ ഓസ്ട്രേലിയയിൽ ഇത്രയും ഔട്ട്റീച്ച് പ്രോഗ്രാംസ് ഉണ്ടായിട്ടും നമുക്കതിനൊരു എഫക്റ്റീവ് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അത് നമുക്ക് വെറുതെ ഒരു നിസ്സാര കാര്യമല്ല.
അതേസമയം ഫ്രാങ്ക്സ്റ്റൺ മേഖലയിൽ പൊതുജനത്തിന് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് പ്രധാനപ്പെട്ട നിലപാടുകളിലൊന്നായി പ്രസാദ് ചൂണ്ടിക്കാട്ടുന്നു.
അപ്പോൾ ഇവിടെ ഒരുപാട് ഇപ്പം എൽഡർലി ആയിട്ടുള്ള ആൾക്കാരുടെ ഇഷ്യൂസ് അല്ല, വളരെ യങ് ആയിട്ടുള്ള ആൾക്കാരുടെ. അപ്പം ഓരോ മേഖലയിലും അതുപോലെ തന്നെ ഫ്രാങ്ക്സ്റ്റൺ ഏരിയയിലൊക്കെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്, ഡൊമസ്റ്റിക് വയലൻസ് ഇഷ്യൂസ്, സിംഗിൾ പാരന്റ് ഇഷ്യൂസ്, അതുപോലെ തന്നെ ഡൈവേഴ്സ് കമ്മ്യൂണിറ്റിയുടെ പല പല ആവശ്യങ്ങൾ, എസ്പെഷ്യലി ഈ കോവിഡ് പീരീഡ് ആയതുകൊണ്ട് ഒരുപാട് സ്മോൾ ബിസിനസ്സുകൾക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ലോക്കൽ ജോബുകൾ, ഇതൊക്കെയാണ് ഈ കൗൺസിലിൻ്റെ ഒരു ഇഷ്യൂസ്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഓപ്പൺ സ്പേസുകൾ, ഇപ്പോൾ എല്ലാവർക്കും ആവശ്യം, എസ്പെഷ്യലി എൽഡേർലി ആയിട്ടുള്ളവർക്കും കൊച്ചുകുട്ടികളുള്ള ഫാമിലികൾക്കൊക്കെ ആവശ്യമെന്ന് പറയുന്നത് വളരെ നല്ല ഫെസിലിറ്റികളോടുകൂടിയ ഓപ്പൺ സ്പേസുകൾ, നല്ല നല്ല പാർക്കുകൾ. അപ്പം അവരുടെ ഔട്ട്ഡോർ ടൈമുകൾ നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്ത് അവർക്ക് അവരുടെ കുട്ടികൾക്കും അല്ലെങ്കിൽ പ്രായമുള്ളവർക്കൊക്കെ ഒരുപോലെ വന്നിരുന്ന ആ ഒരു ഔട്ട്ഡോർ ടൈമിങ് നല്ല രീതിയിൽ അവർക്ക് വിനിയോഗിച്ച് സ്പെൻഡ് ചെയ്ത് അവർക്ക് തിരിച്ചു പോകാനുള്ളൊരു അവസരം. അപ്പം അങ്ങനെയുള്ള സ്പേസുകൾ ഇവിടെ ആവശ്യമാണ്. അപ്പം ഞാൻ ആൾക്കാരുമായിട്ട് പലപ്പോഴും സംസാരിച്ചപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇഷ്യൂസ് അവർക്കുണ്ട്. അപ്പോൾ കൗൺസിലിന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നല്ല നല്ല പാർക്കുകൾ ക്രിയേറ്റ് ചെയ്യുക, നല്ല നല്ല വോക്കിംഗ് ട്രെയിലുകൾ, വോക്കിംഗ് സ്പേസുകൾ.
സോഷ്യൽ മീഡിയയിലൂടെ സാധ്യമായ രീതിയിൽ പ്രചാരണം നടത്തിയതായി ഇരു സ്ഥാനാർത്ഥികളും ചൂണ്ടിക്കാട്ടുന്നു. ഒക്ടോബർ 23 പോസ്റ്റൽ ബാലറ്റുകൾ അയക്കാനുള്ള അവസാന ദിവസം. നവംബർ 13 കൗൺസിൽ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവരിക. പ്രസാദ് ഫിലിപ്പും അതുപോലെ തന്നെ കണ്ണൻ നായരും ശുഭപ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. വിക്ടോറിയയിലുടനീളം നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പുകളിലൂടെ 76 പുതിയ കൗൺസിലുകളാണ് ഉണ്ടാവുക. 3 കൗൺസിലുകളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നില്ല. വിറ്റൽസി, കെയ്സി, സൌത്ത് ഗിപ്സ്ലൻഡ് എന്നിവിടങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലാണ് ഇപ്പോൾ കൗൺസിലുകൾ.